إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سنهم الله വിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമേയെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു ഷഹാദയുടെ ചില ശ്രേഷ്ഠതകൾ ഓർമ്മപ്പെടുത്തുവാനാണ് ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത് ഇൻഷാ അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ളാ എന്നതാണ് ഒരാൾക്ക് ഇസ്ലാം മതത്തിലേക്ക് കടന്നുവരാനുള്ള വാചകം അത് മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിക്കുന്നതിലൂടെ അയാൾ പിന്നീട് മുസ്ലിമായി മാറുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു ഷഹാദയുമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് അമ്പിയാക്കന്മാരെയും മുർസലുകളെയും പറഞ്ഞയച്ചത് അതേ ലാ ഇലാഹ ഇല്ലല്ലാ തന്നെയാണ് മനുഷ്യ സമൂഹത്തിന് നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള വാചകമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചത് ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ല പറയണം എങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുള്ള ആളുകളെ ഓർമ്മപ്പെടുത്തിയത് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ലാ ഇലാഹ ഇല്ലല്ലക്ക് രണ്ട് റുക്കുനുകളുണ്ട് എന്നും അതിൽ ഒന്നാമത്തത് നഫിയ് ആണ് എന്നും അതുപോലെ രണ്ടാമത്തത് ഇസ്ബാത്താണ് എന്നും പഠിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് രണ്ടായി തിരിച്ചാൽ ഒന്നാമത്തെ ഭാഗം നിഷേധമാണ്, ആരാധ്യന്മാരെ ഇല്ല എന്ന നിഷേധത്തിലേക്കാണ് ആദ്യം ക്ഷണിക്കുന്നത്. രണ്ടാമത്തത് അൽ ഇസ്ബാത്ത്, പിന്നീട് അവിടെ സ്ഥിരീകരണമാണ് നടക്കുന്നത്, അല്ലാഹു അല്ലാതെ, അല്ലാഹു അല്ലാതെ ഒരാളുപോലും ആരാധനയ്ക്ക് അർഹനായി ഇല്ല എന്ന പ്രഖ്യാപനം, ആരാധ്യന്മാരെ ഇല്ല എന്ന ആദ്യത്തെ നിഷേധത്തിനു ശേഷം അത് നിഷേധിച്ച മനുഷ്യന്റെ മനസ്സിൽ അല്ലാഹു മാത്രമാണ് ആരാധനയ്ക്കർഹൻ എന്നുള്ളതവിടെ സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് റുക്കുനുകളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിനുള്ളത് എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം. യഥാർത്ഥത്തിൽ ആരാധനയ്ക്ക് അർഹനായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന പ്രഖ്യാപനം, ആരാധിക്കുവാനായി ഒരാളുണ്ട്, അത് അല്ലാഹു മാത്രമാണ്. ആ പ്രഖ്യാപനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇസ്ലാമിന്റെ ചില കാര്യങ്ങൾ അയാളുടെ മേൽ നിർബന്ധമായിത്തീരുന്നു, അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ഐച്ഛികമായി മാറുന്നു. ഇത് രണ്ടും കൂടിച്ചേരുമ്പോഴാണ് നാളെ പരലോകത്ത് ഒരാളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്ര അമലുകൾ അയാളുടെ ഭാഗത്ത് ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട് അതിന്റെ ശ്രേഷ്ഠതകൾ പറയുന്ന ചില ആയത്തുകളും അതുപോലെ തന്നെ അതിനോട് അനുബന്ധമായി വരുന്ന ചില ഹദീസുകളും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഇൻഷാ അല്ലാഹ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം വിശുദ്ധ ഖുർആൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നേർക്കുനേരെ പ്രയോഗിക്കാതെ മറ്റു ചില വാക്കുകളിലൂടെ അത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ് എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അൽ ഉർവത്തുൽ വുസ്ഖ എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹുവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ 256-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫമൻ യക്ഫുർ ബിത്വാഗൂതി വയുഅ്മിൻ ബില്ലാ فقد استمسك بالعروة الوثقى لا انفصام لها. ആരെങ്കിലും ത്വാഗൂത്തിൽ അവിശ്വസിച്ചു, ത്വാഗൂത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന മുഴുവൻ വസ്തുക്കളും, അത് കെട്ടിയുയർത്തപ്പെട്ട കബറുകളിലുള്ളവരാകട്ടെ, അതല്ലെങ്കിൽ വിഗ്രഹങ്ങളായി കല്ലുകൾ കൊണ്ടും മണലുകൾ കൊണ്ടും നിർമ്മിച്ച് സുന്ദരമായ നിറം കൊടുത്തവയാകട്ടെ, അതല്ലെങ്കിൽ ചിത്രങ്ങളായി ചുമരുകളിൽ തൂങ്ങിക്കിടക്കുന്നതാവട്ടെ, അതല്ലെങ്കിൽ മരങ്ങളോ കല്ലുകളോ നക്ഷത്രങ്ങളോ സൂര്യനോ ചന്ദ്രനോ ഏതുമാകട്ടെ, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഏതേതു വസ്തുക്കളുണ്ടോ അതിനെയെല്ലാം ഒരുമിച്ച് ചേർത്തിട്ടാണ് ത്വാഗൂത്ത് എന്ന് പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ത്വാഗൂത്തിൽ അവിശ്വസിക്കുകയും വയുഅ്മിൻ ബില്ലാ അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ, ഫഖദ് ഇസ്തംസക, തീർച്ചയായും അവൻ പിടിച്ചിട്ടുള്ളത് ബിൽ ഉർവത്തിൽ വുസ്ഖ, ബലമുള്ള ഒരു കയറിലാകുന്നു. ഇവിടെ അൽ ഉർവത്തുൽ വുസ്ഖ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ് എന്ന് തഫ്സീറുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇവിടെ ബലമുള്ള കയറ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തിയത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന മുഴുവൻ വസ്തുക്കളെയും നിഷേധിച്ച് അള്ളാഹുവിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന ഒരാൾ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ എന്ന പാശത്തെയാണ് മുറുകെ പിടിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ലം ഫിസ്വാമ ലഹ, അത് പൊട്ടിപ്പോകുന്ന ഒന്നല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിൽ പഠിപ്പിച്ചു. അപ്പോ അൽ ഉറുവത്തുൽ വുഖ എന്ന് പറഞ്ഞാൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തേത് അൽ ഹുസ്ന, സൂറത്തു ലൈലിലെ 5, 6, 7 ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് ഓർമ്മപ്പെടുത്തി. ഫഅമ്മാ മൻ അഅത വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനയസ്സിറുഹു ലിൽയുസ്ര. ഫഅമ്മാ മൻ അഅത, എന്നാൽ ഏതൊരാൾ ദാനം നൽകുകയും വത്തഖ സൂക്ഷ്മത പാലിക്കുകയും ചെയ്തുവോ, വസദ്ദഖ ബിൽ ഹുസ്ന അൽ ഹുസ്നയെ കൊണ്ട് സത്യപ്പെടുത്തുകയും ചെയ്തുവോ. ഇവിടെ അൽ ഹുസ്ന എന്നതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചിട്ടുള്ളത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്ന് തഫ്സീറുകൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ എന്ന് നേർക്കുനേരെ അള്ളാഹു ഉപയോഗിക്കാതെ അൽ ഹുസ്ന എന്ന് ഉപയോഗിക്കുകയാണ്. ഏറ്റവും ഉചിതമായത്, ഏറ്റവും നല്ലത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹുവിനെ ഒരാൾ സത്യപ്പെടുത്തുകയും ചെയ്താൽ ഫസനു യസ്സിറുഹു ലിൽയുസ്ര, അവന് നാം ഏറ്റവും എളുപ്പമായി ഇതിലേക്ക് സൌകര്യപ്പെടുത്തി കൊടുക്കുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മപ്പെടുത്തി. ഇവിടെ അൽ ഹുസ്ന എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ എന്നതാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തേത് അൽ ഖൗലു സാബിത്ത്, ഉറപ്പുള്ള അല്ലെങ്കിൽ ഉറപ്പിച്ചു നിർത്തുന്ന വാക്ക് എന്നാണ്. സൂറത്ത് ഇബ്രാഹീമിലെ 27-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഒരു സൗഭാഗ്യം എന്ന നിലയ്ക്ക് നമ്മെ പഠിപ്പിച്ചു. യുസബ്ബിത്തു അല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളായ ആളുകളെ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. യുസബ്ബിത്തു അല്ലാഹു അല്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. ബിൽ ഖൗലി സാബിതി, സ്ഥിരതയുള്ള അല്ലെങ്കിൽ ഉറപ്പുള്ളതായ വാചകം കൊണ്ട്, സുസ്ഥിരമായ വാക്കുകൊണ്ട് അള്ളാഹു സത്യവിശ്വാസികൾക്ക് ഉറപ്പു നൽകും. ഇവിടെ ഖൗലു സാബിത്തുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ല കൊണ്ട് അള്ളാഹു ഉറപ്പു നൽകുന്നത് രണ്ട് സ്ഥലങ്ങളിലാണ്. ഫിൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവിലെ ജീവിതത്തിൽ, ഈ ദുനിയാവിലെ സകല ജീവിതത്തിലും വിശ്വാസികൾക്ക് എന്ത് തരത്തിലുള്ള പരീക്ഷണങ്ങൾ വന്നാലും അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ എന്ന കലിമത്തു ഷഹാദ കൊണ്ട് അള്ളാഹു ഉറപ്പു നൽകും എന്ന് പഠിപ്പിച്ചു. അതേപോലെ തന്നെ മരണത്തിന്റെ സന്ദർഭത്തിൽ എന്നും തഫ്സീറുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ വഫിൽ ആഖിറ, നാളെ പരലോകത്ത്, ഖബറിലും അതുപോലെ തന്നെ പരലോകത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ കൊണ്ട് അള്ളാഹു വിശ്വാസികൾക്ക് ഉറപ്പു നൽകും എന്ന് പഠിപ്പിച്ചു. ഇവിടെ ഖൗലു സാബിത്തുകൊണ്ട് അള്ളാഹു ലക്ഷ്യം വച്ചിട്ടുള്ളത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതേപോലെ തന്നെ നാലാമത്തെ സ്ഥലം അൽ കലിമത്തു ത്വയ്യിബ, ശുദ്ധമായ നല്ല വചനം. നല്ല വചനം എന്ന രൂപത്തിൽ സൂറത്ത് ഇബ്രാഹീമിലെ തന്നെ 24-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അലം തറ കൈഫ ദറബ അല്ലാഹു മതലൻ കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബതിൻ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ എന്ന രൂപത്തിൽ അള്ളാഹു പറഞ്ഞു. അലം തറ, നീ കണ്ടില്ലേ, കൈഫ ദറബ അല്ലാഹു മതല, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ഉപമ വിശദീകരിച്ചിരിക്കുന്നു, നീ കണ്ടില്ലേ. എന്തിനാണ് അള്ളാഹു ഉപമ വിശദീകരിച്ചത്? കലിമത്തൻ ത്വയ്യിബ, നല്ല വാചകത്തിന്, നല്ല വചനത്തിന്
എങ്ങനെയാണ് അള്ളാഹു ഉപമ വിശദീകരിച്ചിരിക്കുന്നത് എന്ന് നീ കണ്ടില്ലേ? ഇവിടെ കലിമത്തുൻ തയ്യിബ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ് എന്ന് തഫ്സീറുകളിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ എന്ന് നേർക്കുനേരെ പറയാതെ, എന്നാൽ അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ പല രൂപത്തിലും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹയെ നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലെ ജീവിതത്തിലാകട്ടെ, നാളെ പരലോകത്തിലാകട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ എന്ന കലിമത്തു ഷഹാദ കൊണ്ട് ഉറപ്പു നൽകുന്ന, ഉറപ്പു ലഭിക്കുന്ന വിശ്വാസികളായി മാറാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് ഈ വാചകം നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാമിന്റെ അടയാളമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ദീനിന്റെ ഏറ്റവും ശ്രേഷ്ഠതയേറിയ റുക്കിന് അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതുപോലെ തന്നെ തൗഹീദിന്റെ തലവാചകമായി പരിചയപ്പെടുത്തിയിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകൾ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക തന്നെ വേണം. അതേപോലെ തന്നെ ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ മറ്റു ചില ശ്രേഷ്ഠതകൾ നമുക്ക് ഹദീസുകളിൽ ഇപ്രകാരത്തിൽ കാണുവാൻ സാധിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ എന്നുള്ളത് അത് തഖ്വയുടെ വാചകമാണ്. തഖ്വയുടെ വാചകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലല്ലാഹയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ അമുസ്ലിങ്ങളായ ആളുകളെ, അല്ലെങ്കിൽ ഇസ്ലാമികമായ ദഅവത്ത് നടത്തുന്ന ഒരാൾ, അയാൾ ആദ്യമായി ഒരു മനുഷ്യനെ ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹുവിലേക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് മുആദിനോടായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരത്തിൽ പറഞ്ഞു, ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരായ ഒരു ജനതയിലേക്കാണ് താങ്കൾ ചെല്ലുന്നത്. താങ്കൾ യമനിലേക്ക് പോകുമ്പോൾ അവിടെ താങ്കൾ അഭിമുഖീകരിക്കുന്നത് വേദക്കാരായ ഒരു വിഭാഗം ആളുകളെയാണ്. അതുകൊണ്ട് താങ്കൾ അവരെ ആദ്യമായി ക്ഷണിക്കേണ്ടത് ഫദ്ഉഹും ഇലാ ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ് താങ്കൾ ആദ്യമായി അവരെ ക്ഷണിക്കേണ്ടത്. പലവിധ തിന്മകളുമുണ്ടാകും, പലവിധ ഹറാമുകളുമുണ്ടാകും, പലവിധ വഴിപിഴവുകളുമുണ്ടാകും. പക്ഷേ ആ ജനതയോട് താങ്കൾ ആദ്യമായി പറയേണ്ടത്, അല്ലെങ്കിൽ ആ ജനതയെ ആദ്യമായി താങ്കൾ ക്ഷണിക്കേണ്ടത്, ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കായിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഉപദേശിക്കുകയാണ്. ഫഇൻഹും അത്വഊ ലിദാലിക്, ഇനി അവർ അതനുസരിക്കുകയാണെങ്കിൽ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ അവർ അനുസരിച്ച് അത് പ്രഖ്യാപിക്കുകയാണെങ്കിലാണ് അവരുടെ മേൽ നിസ്കാരം നിർബന്ധമുണ്ട്, സക്കാത്ത് നിർബന്ധമുണ്ട്, റമദാനിൽ നോമ്പ് നിർബന്ധമുണ്ട് എന്ന കാര്യങ്ങൾ താങ്കൾ അവരെ അറിയിക്കേണ്ടത് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ പ്രഖ്യാപിച്ചാൽ മാത്രമാണ്. അതേപോലെ നിഷിദ്ധമായ കാര്യങ്ങൾ അവരെ അറിയിക്കേണ്ടത് മദ്യം നിഷിദ്ധമാണ്, വ്യഭിചാരം നിഷിദ്ധമാണ്, പലിശ നിഷിദ്ധമാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിക്കേണ്ടത്. അതുപോലെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം, കുടുംബബന്ധം ചേർക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ അറിയിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ പ്രഖ്യാപിച്ചത്, അത് അംഗീകരിച്ചതനുസരിച്ചതിനു ശേഷം മാത്രമായിരിക്കണം. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ പ്രഖ്യാപിക്കാതെ ഒരാൾ ഏതെല്ലാം നന്മകൾ ചെയ്തോ അതിനൊന്നും പരലോകത്ത് പുണ്യമില്ല, ഏതെല്ലാം തിന്മകൾ ഒഴിവാക്കിയോ അതിനും നാളെ പരലോകത്ത് പുണ്യമില്ല. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ പ്രഖ്യാപിച്ച് അത് സ്വീകരിച്ച് അത് അംഗീകരിച്ചാൽ മാത്രമാണ് ബാക്കി കാര്യങ്ങൾ അവരെ അറിയിക്കേണ്ടത് എന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രണ്ടാമത്തേത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു എന്ന് പറഞ്ഞ് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ വ അഫ്ളു ദുആഇ അൽഹംദുലില്ലാ. ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, അഫ്ളു ദിക്ർ, ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ഒരുപാട് ദിക്റുകൾ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ പറയുന്നവരാണ്. രാവിലത്തെ ദിക്റിന്റെ കൂടെയും വൈകുന്നേരത്തെ ദിക്റിന്റെ കൂടെയും നമ്മൾ ഒരുപാട് ദിക്റുകൾ ആവർത്തിക്കുന്നുണ്ട്. കിടക്കുന്ന സമയത്ത്, എഴുന്നേൽക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ദിക്റുകളും ദുആകളും പറയുന്നുണ്ട്. പക്ഷെ ആ ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള, ഏറ്റവും അഫ്ദലായ ദിക്റ് അത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അതുപോലെ നബി പറഞ്ഞു, നമ്മൾ നടത്തുന്ന ദുആകളിൽ, നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകളിൽ ധാരാളം പ്രാർത്ഥനകളുണ്ട്. ഖുർആനിലുള്ള പ്രാർത്ഥനകളുണ്ട്, അതുപോലെ തന്നെ സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട പ്രാർത്ഥനകളുണ്ട്. അതല്ലാതെ നമ്മുടെ നിത്യജീവിതത്തിൽ സാന്ദർഭികമായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അത് അൽഹംദുലില്ലാ എന്നതാണ്. അപ്പൊ ദിക്റുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹാണ് ഏറ്റവും ഉചിതമായത്. ഒരു ജനതയെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നുവെങ്കിൽ അവരെ ആദ്യം ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ്. അതേപോലെ തന്നെ നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിക്റ് അത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബി സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ആവശ്യപ്പെടുന്ന ഒരാവശ്യം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പറഞ്ഞു, യാ റബ്ബി അല്ലിംനി ശൈഅൻ അദ്കുറുക വഅദ്ഉക ബിഹി. അല്ലാഹുവേ, ഒരു കാര്യം നീ എന്നെ പഠിപ്പിക്കണം. മൂസാ നബി അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുവേ ഒരു കാര്യം നീ എന്നെ പഠിപ്പിക്കണം. എന്തിനാണത്? അദ്കുറുക, അതുകൊണ്ട് നിനക്ക് ദിക്റ് ചൊല്ലുവാൻ വേണ്ടിയിട്ടാണ്. വഅദ്ഉക ബിഹി, അതുകൊണ്ട് നിന്നോട് പ്രാർത്ഥിക്കുവാനുമാണ്. നിന്നോട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന, അതുപോലെ നിനക്ക് ദിക്റെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം അല്ലാഹുവേ നീ എനിക്ക് പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ മൂസ, നീ പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. നീ പറയേണ്ടത് എന്താ? ദിക്റായിക്കൊണ്ടും ദുആയിക്കൊണ്ടും നീ പറയേണ്ടത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹാണ് എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, കുല്ലു ഇബാദിക യഖൂലു ഹാദാ, അല്ലാഹുവേ നിന്റെ എല്ലാ ദാസന്മാരും, നിന്റെ ദാസന്മാരിൽ എല്ലാവരും പറയുന്നത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹാണല്ലോ, അതുകൊണ്ട് ഇതല്ലാത്ത മറ്റൊന്നാണ് എനിക്കാവശ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാവരും പറയുന്നുണ്ട് എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പറഞ്ഞു. എന്നിട്ട് മൂസാ നബി പറഞ്ഞു, ലാ ഇലാഹ ഇല്ല അൻത ഇന്നമാ ഉരീദു ശൈഅൻ തഹുസ്സുനി ബിഹി, ഞാൻ ഉദ്ദേശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനോടൊപ്പം എനിക്ക് മാത്രം പ്രത്യേകമായി പറയാൻ പറ്റുന്ന ഒന്നാണ് ഞാനതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്റെ എല്ലാ ദാസന്മാരും പറയുന്നുണ്ട്, എനിക്ക് മാത്രമായി ഒരു കാര്യമാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹ് പറഞ്ഞു, യാ മൂസ, ഓ മൂസ, ലൗ അന്ന സമാവാതി സബ, ഏഴ് ആകാശങ്ങൾ, വആമിറഹുന്ന, അതിലുള്ള മുഴുവൻ വസ്തുക്കളും, ഗൈരി എന്നെ കൂടാതെയുള്ള, ഏഴാകാശങ്ങളും അതിലുള്ള സകല വസ്തുക്കളും എനിക്ക് പുറമെയുള്ള, വൽ അർദീന സബ ഫി കിഫത്തിൻ, അതുപോലെ തന്നെ ഏഴ് ഭൂമികളും തുലാസിന്റെ ഒരു തട്ടിൽ വെക്കുക. ഏഴാകാശങ്ങൾ, ഏഴ് ഭൂമി, ആകാശങ്ങളിലുള്ള മുഴുവൻ വസ്തുക്കൾ അല്ലാഹുവിന് പുറമെയുള്ളത് ഒരു തുലാസിന്റെ ഒരു തട്ടിൽ വെക്കുക. വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫി കിഫത്തിൻ, അതിന്റെ മറ്റേ ഭാഗത്ത് എന്തു വെക്കുക? ലാ ഇലാഹ ഇല്ലല്ലാഹയും വെക്കുക. മാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഭാഗമായിരിക്കും ഖനം തൂങ്ങുക എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു. അപ്പോ നമ്മുടെ തുലാസിലേക്ക് ഏറ്റവും ഖനം തൂങ്ങുന്ന, ഏറ്റവും അധികം ഭാരമുണ്ടാകുന്ന ഒരു ദിക്റായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ നബിക്ക് പഠിപ്പിച്ചു എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ദിക്ർ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന വാചകം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഹദീസു ബിത്താഖ എന്ന് പറഞ്ഞൊരു ഹദീസ് കാണാം ഹദീസ് ഗ്രന്ഥങ്ങളിൽ. ഹദീസുൽ ബിത്താഖത്തി, ബിത്താഖ എന്ന് പറയാതെ ബത്താഖ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഗൾഫിന് പോയ ആളുകൾക്കൊക്കെ പരിചയം ഉണ്ടാവും. ഒരു ചെറിയ കാട് എന്നാണ് അതിന്റെ അർത്ഥം, ഒരു ചെറിയ ഒരു കാട്. ആ രൂപത്തിലൊരു ഹദീസ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് ആ ബിത്താഖ എന്ന് പറയുന്ന ഹദീസിലുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത് ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഭയാനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തും. ആ മനുഷ്യനെ നാളെ പരലോകത്ത് എല്ലാ സൃഷ്ടികളുടെയും മുന്നിലേക്ക് കൊണ്ടുവരികയാണ്, എല്ലാ സൃഷ്ടികളുടെയും മുന്നിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഫയൻസുറു അലൈഹി തിസ്അതം വതിസ്ഈന സിജില്ല, അയാൾക്കെതിരായി കൊണ്ട് 99 രേഖകൾ ഏടുകൾ ഹാജരാക്കുകയാണ്. അയാളുടെ ജീവിതത്തിൽ അയാൾ ചെയ്തു പോയ സകലമാന തിന്മകളുടെയും ഏടുകൾ 99 ഏടുകൾ അയാൾക്കെതിരായി കൊണ്ട് ഹാജരാക്കും. കുല്ലു സിജില്ലിൻ മിസ്ല മദ്ദിൽ ബസർ, ഓരോ ഏടും കണ്ണെത്തുന്ന ദൂരത്തോളമുണ്ട്. ദൃഷ്ടി എവിടെ പതിയുന്നുവോ അത്ര ഉയരമുള്ള അത്ര ദൈർഘ്യമുള്ള ഏടുകളാണ് ഓരോന്നും. അതേപോലെയുള്ള 99 ഏടുകൾ അയാൾക്കെതിരായി കൊണ്ട് ഹാജരാക്കും. എന്നിട്ട് സുമ്മ യഖൂൽ, അയാളോട് ചോദിക്കും, അതുൻകിറു മിൻ ഹാദാ ശൈഅ, ഇതിനേതെങ്കിലും ഒന്ന് നീ നിഷേധിക്കുന്നുണ്ടോ, ഇതിലേതെങ്കിലും ഒന്ന് നീ നിഷേധിക്കുന്നുണ്ടോ? അയാൾ പറയും, അതുപോലെ തന്നെ അയാളോട് ചോദിക്കും, അലലമക കതബതി അൽഹാഫിളൂൻ, എന്റെ എഴുത്തുകാരായ സൂക്ഷ്മതയോടുകൂടി എഴുതുന്ന എന്റെ എഴുത്തുകാർ നിന്നോട് അനീതി ചെയ്തു എന്ന് നീ നിനക്കഭിപ്രായമുണ്ടോ? നീ ഇതിലേതെങ്കിലും ഒന്ന് നിഷേധിക്കുന്നുണ്ടോ? മാത്രമല്ല എന്റെ എഴുത്തുകാർ നിന്നോട് അനീതി കാണിച്ചു എന്ന് നിനക്ക് അഭിപ്രായമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയും, ലാ യാ റബ്ബി, എന്റെ റബ്ബെ, എനിക്കങ്ങനെ ഒരു അഭിപ്രായമില്ല. നിന്റെ എഴുത്തുകാരെന്നോട് അനീതി കാണിച്ചുവെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഈ കാണുന്ന ഏടുകളിലെ ഒന്നിനെപ്പോലും ഞാൻ നിഷേധിക്കുമെന്നുമില്ല എന്ന് അദ്ദേഹം അല്ലാഹുവിനോട് പറയും. ഫയഖുൽ, അപ്പൊ അല്ലാഹു രണ്ടാമത് ചോദിക്കും, അഫലക ഉദുറുൻ, നിനക്ക് വല്ല കാരണവുമുണ്ടോ? ഇത്രമാത്രം തിന്മകൾ ചെയ്തു കൂട്ടാൻ നിനക്ക് പ്രത്യേകമായ വല്ല കാരണവുമുണ്ടോ? ആ മനുഷ്യൻ പറയും, ലാ യാ റബ്ബി, എന്റെ റബ്ബെ, എനിക്ക് പ്രത്യേകമായ യാതൊരുവിധ കാരണവുമില്ല എന്ന് ആ മനുഷ്യൻ പറയും. ഫയഖുൽ, അപ്പൊ അല്ലാഹു പറയും, ബല ഇന്നലക ഇന്ദന ഹസന, അതെ, എന്റെ അടുക്കൽ ഈ 99 ഗ്രന്ഥം മാത്രമല്ല, നിനക്കെതിരെയുള്ള ഇത് മാത്രമല്ല, എന്റെ അടുക്കൽ നിനക്ക് ഒരു നന്മയുമുണ്ട്, എന്റെ അടുക്കൽ നിനക്ക് ഒരു ഹസനത്തുമുണ്ട്. വഇന്നഹു ലദുൽമ അലൈക യൗം, ഇന്ന് നിന്നോട് ഒരു കാരണവശാലും അനീതി ചെയ്യപ്പെടുകയുമില്ല, ഒരു നിലക്കും നിന്നോട് അനീതി കാണിക്കപ്പെടുകയുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും. എന്നിട്ട് ഫതുഖ്റജു ബിതാഖത്തുൻ, ഒരു ബിതാഖത്ത് പുറത്തെടുക്കും. 99 ഗ്രന്ഥത്തിന്റെ അവസ്ഥ നമ്മൾ പറഞ്ഞു, അതിന്റെ വലിപ്പവും അതിന്റെ ദൈർഘ്യവും നമ്മൾ പറഞ്ഞു. എന്നിട്ട് ആ 99 ഗ്രന്ഥങ്ങൾക്ക് എതിരായി കൊണ്ട് സമർപ്പിക്കാനുള്ളത് ഒരു ബിത്താഖയാണ്, ഒരു ചെറിയ ഒരു കാർഡാണ് അയാൾക്ക് അനുകൂലമായി പുറത്തെടുക്കാനുള്ളത്. ഫീഹ, അതിലുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, ഇതാണ് ആ കാർഡിൽ എഴുതിയിട്ടുള്ളത്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ദൂതനും ദാസനുമാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് എഴുതിയ ഒരു കാർഡാണ് അദ്ദേഹത്തിനു വേണ്ടി ഹാജരാക്കുന്നത്. ഫയഖൂൽ, എന്നിട്ട് പറയും, ഉഹ്ദുർ വസ്നക, നിന്റെ തൂക്കം നീ ഇവിടെ ഹാജരാക്കണം. ആ കാർഡിന്റെ തൂക്കം ഹാജരാക്കണം, ആ കാർഡിന്റെ തൂക്കവും കൂടി എന്ത് ചെയ്യണം, എടുക്കണം. ഈ 99 ഗ്രന്ഥങ്ങൾ വെക്കുമ്പോ അതിന്റെ തൂക്കം എടുക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, ഇവന് വേണ്ടിയുള്ള ഒരു നന്മ ഇതാണ്, ഈ നന്മയുടെ തൂക്കവും കൂടി എടുക്കണം എന്ന് അവിടെ പറയപ്പെടും. ഫയഖുൽ, അപ്പോൾ ആ മനുഷ്യൻ പറയും, യാ റബ്ബി, എന്റെ റബ്ബെ, മാ ഹാദിഹിൽ ബിതാഖത്തു മാ ഹാദിഹി സിജില്ലാത്, ഈ 99 ഗ്രന്ഥങ്ങൾക്കെതിരായി കൊണ്ട് ഈ ഒരു ചെറിയ ബിത്താഖ കൊണ്ട് എനിക്ക് എന്ത് ഗുണം കിട്ടാനാണ്? എന്റെ തിന്മകളാണ് ഈ കാണുന്നതെല്ലാം. പക്ഷെ അതിനെതിരായിക്കൊണ്ട് ഒരു ചെറിയ വിത്താക്കയിലുള്ളതുകൊണ്ട് എന്ത് ഗുണം എനിക്ക് ലഭിക്കുവാനാണ് എന്ന് ആ മനുഷ്യൻ ചോദിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു പറയും, ഇന്നക ലാ തുളമു, നീ ഒരിക്കലും നിന്നോടൊരിക്കലും അനീതി ചെയ്യപ്പെടൂല. ഈ വിത്താക്കയിലുള്ള നന്മയ്ക്കുള്ളത് നിനക്ക് തരും. നിന്നോടൊരിക്കലും ഇത്ര വലിയ തെറ്റ് ചെയ്തു എന്ന് കരുതി ഈ വിത്താക്കയിലുള്ള നന്മ തരാതെ നിന്നോടൊരിക്കൽ പോലും അനീതി ചെയ്യപ്പെടുകയില്ല എന്ന് അവിടെ പറയപ്പെടുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫതൂലഉസ്സിജില്ലാതു ഫീ കിഫത്തിൻ, തുലാസിന്റെ ഒരു ഭാഗത്ത് ഈ 99 ഗ്രന്ഥങ്ങൾ കണ്ണെത്തുവോളം ദൂരത്ത് നിലനിൽക്കുന്ന ഓരോ ഗ്രന്ഥത്തിന്റെയും വലിപ്പമുള്ള 99 ഇവിടെ ഇതാ തുലാസിന്റെ ഒരു ഭാഗത്ത് വെക്കുകയാണ്. എന്നിട്ടോ വൽ ബിതാഖത്തു ഫീ കിഫ, അടുത്ത ഭാഗത്ത് ഈ ബിത്താക്കയും വെക്കും, തുലാസിന്റെ മറ്റേ ഭാഗത്ത് ഈ ബിത്താക്കയും വെക്കും. ഫതാസതി സിജില്ലാതു വസഖുലത്തിൽ ബിത്താക്ക, ആ ബിത്താക്ക ഇരുന്ന ഭാഗം കനം തൂങ്ങുകയും ആ 99 ഗ്രന്ഥങ്ങൾ ഇരുന്ന ഭാഗം കനം കുറയുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു ഷഹാദയുടെ വലിപ്പവും തുലാസിന്മേൽ നമുക്ക് അനുകൂല ഘടകമായി വരുന്നതിന്റെ ശ്രേഷ്ഠതയുമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക തന്നെ വേണം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് അത് ശിക്ഷയിൽ നിന്ന് നമുക്കുള്ള സംരക്ഷണമാണ്. മാത്രമല്ല മിഫ്താഹുൽ ജന്ന, അത് സ്വർഗത്തിന്റെ താക്കോലുമാണ്. സ്വർഗത്തിന്റെ താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാ. മാത്രമല്ല വ അമാനും മിനൽ അദാബി, ശിക്ഷയിൽ നിന്നുള്ള ഒരു സംരക്ഷണവും നിർഭയത്വം നൽകുന്നതുമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു. അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്കെത്തി. അടുക്കലേക്ക് എത്തുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരത്തിലാണ് പറയുന്നത്, മാ മിൻ അബ്ദിൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ തുമ്മ മാത അലാ ദാലിക ഇല്ലാ ദഖല അൽ ജന്ന, ഒരടിമയുമില്ല ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു. ആ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞിട്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞ അവസ്ഥയിൽ അയാൾ മരണപ്പെട്ടു പോവുകയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞിട്ട് അയാൾ മരിച്ചാൽ അയാൾ എന്ത് ചെയ്യും? സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സമയത്ത് ഖുൽതു, ഞാൻ ചോദിച്ചു, ഇവിടത്തെ ഞാൻ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ആണ്. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, വ ഇൻ സനാ വ ഇൻ സറഖ, റസൂലെ അയാൾ വ്യഭിചരിച്ചാലും അയാൾ മോഷ്ടിച്ചാലുമോ? അയാളുടെ ജീവിതത്തിൽ വ്യഭിചരിച്ചിട്ടുണ്ട്, അയാൾ അയാളുടെ ജീവിതത്തിൽ മോഷണം നടത്തിയിട്ടുണ്ട്, എങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞിട്ട് മരിക്കുകയാണെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വ ഇൻ സനാ വ ഇൻ സറഖ, അയാൾ മോഷ്ടിച്ചാലും അയാൾ വ്യഭിചരിച്ചാലും. ഇത് പറഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ചോദിച്ചു, നബിയെ കുൽത്തു, ഞാൻ ചോദിച്ചു, വ ഇൻ സനാ വ ഇൻ സറഖ, അയാൾ മോഷ്ടിച്ചാലും അയാൾ വ്യഭിചരിച്ചാലുമോ? അബൂദറിന് വിശ്വസിക്കാൻ പറ്റാത്തോണ്ട് അബൂദർ വീണ്ടും ആവർത്തിച്ചു. ആ സമയത്ത് റസൂലുള്ള വീണ്ടും അത് ആവർത്തിച്ചു പറഞ്ഞു, വ ഇൻ സനാ വ ഇൻ സറഖ. മൂന്നാമത്തെ അബൂദർ വീണ്ടും ചോദിച്ചു, വ ഇൻ സനാ വ ഇൻ സറഖ, മോഷ്ടിച്ചാലും വ്യഭിചരിച്ചാലും അയാൾ സ്വർഗത്തിൽ പോകുമോ? റസൂലുള്ള മൂന്നാം വട്ടവും അത് ആവർത്തിച്ചിട്ട് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വ ഇൻ റഗിമ അൻഫു അബിദറിൻ, അബൂദറിന് അത് എത്ര അനിഷ്ടകരമായാലും ശരി, അബൂദറിന് അത് എത്ര അനിഷ്ടകരമായി തോന്നിയാലും ശരി, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയിട്ടാണ് മരിക്കുന്നത് എങ്കിൽ, അയാളത് പറഞ്ഞതിന് ശേഷമാണ് മരിച്ചതെങ്കിൽ, അയാൾ പോകുന്നത് സ്വർഗത്തിലേക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്ക് മറ്റൊരു ഹദീസിൽ നമുക്കെല്ലാവർക്കും മനഃപ്പാടമുള്ള ഒരു ഹദീസാണ്, മൻകാൻ ആഖിറു കലാമിഹി ലാ ഇലാഹ ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നബി പറഞ്ഞ ഒരു വാചകം നമുക്കെല്ലാവർക്കും അറിയാം. അതിന് മുൻഗാമികളായ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി മരിക്കുന്ന മനുഷ്യന്മാർ മുത്തലഖായിട്ടും മുക്കയ്യദായിട്ടുമാണ് സ്വർഗത്തിലേക്ക് പോവുക. മുത്തലഖ് എന്ന് പറഞ്ഞാൽ നിരൂപാധികം, ഒരു ഉപാധികളുമില്ലാതെ നേർക്കുനേരെ പോകും. ആ നേർക്കുനേരെ പോകുന്ന ആളുകളിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഒരു ദിവസം നിർബന്ധമായി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സ്വറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആരാണ് ആ സ്വറാത്തല്ലദീന അൻഅംത അലൈഹിം? മിനൻ നബിയീന വസ്സദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ, നബിമാരിൽ നിന്ന്, രക്തസാക്ഷികളിൽ നിന്ന്, സത്യസന്ധന്മാരിൽ നിന്ന്, സൽക്കർമ്മകാരികളായ ആളുകൾ. ഈ നാല് വിഭാഗം ആളുകളിൽ ഏതെങ്കിലും ഒന്നിൽ പെടാൻ സാധിക്കൂല, നബിമാരാകാൻ പറ്റൂല. മറിച്ച് ബാക്കി മൂന്ന് പേരിൽ ഉൾപ്പെടുത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് എത്ര ആത്മാർത്ഥതയുണ്ട് എന്ന് പരിശോധിക്കേണ്ട നമ്മളാണ്. അത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിൽ പെടുത്തണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. എത്ര ആത്മാർത്ഥതയുണ്ട്, എത്ര നിഷ്കളങ്കതയുണ്ട്, ഹൃദയത്തിൽ തട്ടിയിട്ടാണോ പറയുന്നത്? അതല്ല കേവലം ഒരു അദര വ്യായാമമാണോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതല്ല അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി ദുആഉൽ ഇസ്തിഫ്താഹ് കഴിഞ്ഞാൽ നാവിൻ തുമ്പിലേക്ക് ഓർമ്മ വരുന്ന കേവലം ഏഴ് വാചകങ്ങളാണോ അത്? അതല്ല, തന്റെ റബ്ബ് തനിക്ക് മറുപടി തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോ, അർറഹ്മാനു റഹീം എന്ന് പറയുമ്പോഴൊക്കെ റബ്ബ് മറുപടി പറയുന്നുണ്ട്. ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം, സ്വറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞു പോകുമ്പോ, അതെ എന്റെ അടിമ എന്താണോ ചോദിച്ചത് അത് ഞാൻ അവന് നൽകുക തന്നെ ചെയ്യും എന്ന് റബ്ബ് പറയുന്ന മറുപടി, ആ മറുപടി കിട്ടാൻ പറ്റുന്ന രൂപത്തിൽ നിഷ്കളങ്കമായി ഹൃദയത്തിൽ തട്ടി മനസ്സിൽ വിചാരിച്ച് ആത്മാർത്ഥമായിട്ടാണോ പറയുന്നത് എന്ന് നാമാണ് ഓരോരുത്തരുമാണ് പരിശോധിക്കേണ്ടത്. അപ്പോ മുത്തലഖായിട്ട് ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി മരിച്ച ഒരു മനുഷ്യനാണെങ്കിൽ നിരൂപാധികം, ഒരു ഉപാധിയുമില്ലാതെ ഇൻഷാ അല്ലാ അല്ലാഹു അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കും. നരകം കാണാതെ, നരകത്തിലെ ചൂടേക്കാതെ, നരകത്തിലേക്ക് പ്രവേശിക്കാതെ, നരകത്തിലേക്ക് മുട്ടുകുത്തി വീഴുന്ന ദൌർഭാഗ്യവാന്മാരിൽ പെടുത്താതെ അതിൽ നിന്ന് തിരിച്ചു നടത്തി സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും. എങ്ങനെയാണെങ്കിൽ ശുർക്കുകളൊന്നും ചെയ്യാതെ നന്മകൾ മാത്രം ജീവിതത്തിൽ പ്രാവർത്തികമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നിരൂപാധികം അവർ സ്വർഗത്തിലേക്ക് പോകും. എന്നാൽ മുക്കയ്യതായി പോകുന്നവരുമുണ്ട്, ഉപാധികളുടെ പേരിൽ പോകുന്നവരുണ്ട്. എന്താ ഉപാധികളുടെ പേരിൽ പോവുക? ലാ ഇലാഹ ഇല്ല ചൊല്ലി, ശുർക്കൊന്നും ജീവിതത്തിൽ ചെയ്തിട്ടില്ല, പക്ഷെ തിന്മകളാണ് കൂടുതൽ. ലാ ഇലാഹ ഇല്ലല്ലയുടെ ആ ഭാരം കൊണ്ടും അയാളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അയാൾ നരകത്തിൽ പോവും. നരകത്തിൽ എത്ര കാലമാണ് അള്ള ശിക്ഷ വിധിക്കുന്നത്? ആ കാലം കഴിഞ്ഞാൽ ശിർക്ക് ചെയ്യാത്തതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി മരിച്ചതിന്റെ പേരിൽ അയാൾ എവിടേക്ക് എത്തിക്കും? ആ ജീവജലത്തിലിട്ടൊന്ന് കുളിപ്പിച്ച് അയാൾ എവിടേക്ക് എത്തിക്കും? ഇൻഷാല്ലാ സ്വർഗത്തിലേക്ക് എത്തിക്കും. അഥവാ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി മരിച്ച മനുഷ്യന് നരകം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാൽ കാലാകാലം അയാൾ നരകത്തിൽ ഉണ്ടാവില്ല. നരകത്തിലെ ശിക്ഷ കഴിഞ്ഞാൽ അയാൾ എവിടേക്ക് വരും? സ്വർഗത്തിലേക്ക് വരും. നരകത്തിലെ ശിക്ഷ ഭയാനകമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നരകത്തിലെ ഏറ്റവും അഹുവനായ, ഏറ്റവും ലളിതമായ, നിസാരമായ ശിക്ഷ ഒരാൾക്ക് മാത്രമാണ് എന്ന് റസൂലുള്ള പറഞ്ഞു. അത് റസൂലുള്ളയുടെ അമ്മായ അബൂ താലിബിനാണ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അബൂ താലിബിന് ലഭിക്കുന്ന നിസാരമായ ശിക്ഷ എന്താണ്? രണ്ട് ഹദീസിൽ രണ്ട് രൂപം നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, തീനാലുള്ള രണ്ട് ചെരുപ്പ്. നരകത്തിലെ ഏറ്റവും ലളിതമായ, ഏറ്റവും ലഘുവായ ശിക്ഷ തീനാലുള്ള രണ്ട് ചെരുപ്പ് കൊടുക്കും. ആ ചെരുപ്പിൽ ചവിട്ടി അയാൾ നിൽക്കും. ആ ചെരുപ്പിലെ ചൂട് കാരണത്താൽ അയാളുടെ തലച്ചോറിനെ ആവരണം ചെയ്ത് നിൽക്കുന്ന ആ ചെറിയ ഒരു പാടയെപ്പോലും അത് ഉരുക്കി ഒലിപ്പിച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നരകത്തിൽ പോയാലും ഇങ്ങോട്ട് വന്നാ മതി എന്ന വിചാരം ആരും മനസ്സിൽ സൂക്ഷിക്കണ്ട. അതെടുത്തു കളഞ്ഞ് നേർക്കു നേരെ സ്വർഗത്തിൽ പോകാനുള്ള അധ്വാനങ്ങളും പ്രവർത്തനങ്ങളും വിശ്വാസവും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം. നിസാരവൽക്കരിച്ചുകൊണ്ട് എന്താ ശിർക്ക് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് നരകത്തിൽ പോയാലും പിന്നെ സ്വർഗത്തിലേക്ക് വരാമല്ലോ എന്ന പരിഹാസവാചകങ്ങളും പരിഹാസവർത്തമാനങ്ങളും അവസാനിപ്പിച്ചിട്ട് അധ്വാനിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അദ്ദേഹത്തിന്റെ കാലിന്റെ അടിഭാഗത്ത് നമ്മൾ ചെരുപ്പ് ധരിച്ചാൽ ആ ചെരുപ്പ് സ്പർശിക്കാത്തൊരു ഭാഗമുണ്ട് കാലിന്റെ ഭാഗം. ആ ഭാഗത്തായിക്കൊണ്ട് തീക്കനലുകൾ, കരിങ്കല്ലിനാലുള്ള രണ്ട് തീക്കനലുകൾ വെച്ചുകൊടുക്കും, അതിലാണ് അയാൾ നിൽക്കുക. അതുമൂലം അയാളുടെ തലച്ചോറ് പോലും തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ മനുഷ്യൻ അനുഭവിക്കുന്ന മനുഷ്യൻ പറയുന്നൊരു വാചകം റസൂല് പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യൻ പറയുന്നൊരു വാചകം എന്താ? അള്ളാഹുവേ, ഇത്ര കഠിനമായ മാരകമായ ശിക്ഷ, വേദനയേറിയ ശിക്ഷ നീ മറ്റൊരാൾക്ക് നൽകല്ലേ അള്ളാഹുവേ എന്ന് ആ മനുഷ്യൻ പറയും. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ആ മനുഷ്യൻ അനുഭവിക്കുന്നതാകട്ടെ നരകത്തിലെ ഏറ്റവും നിസാരമായ ശിക്ഷയാണ്. അതുപോലും ഒരാൾക്ക് സഹിക്കാൻ പറ്റൂല എങ്കിൽ നരകത്തിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് തീനാളങ്ങൾ കടന്നുവന്ന് മാംസത്തിലേക്ക് ഒന്നാകെ പ്രവേശിക്കുന്ന ശിക്ഷ എത്ര ഭയാനകമായിരിക്കും, എത്ര ഭയാനകമായിരിക്കും, നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് നിസാരമായ ഒരു ശിക്ഷ പോലും നരകത്തിലേത് താങ്ങാൻ കഴിയില്ല മനുഷ്യന്മാർക്ക്. അതുകൊണ്ട് നരകത്തിൽ പോയിട്ടാണെങ്കിലും പോന്നാ മതി എന്നല്ല വിചാരിക്കേണ്ടത്, മറിച്ച് ലാ ഇലാഹ ഇല്ല ചൊല്ലി മരിക്കണം. ആ മരണത്തിലൂടെ നിരൂപാധികം നരകത്തിലെ ചൂട് പോലും ഏൽക്കാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റണം എന്നതായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ആത്യന്തികമായ ജീവിത ലക്ഷ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ടുവേണം നമ്മൾ ജീവിക്കാൻ. നിസാരവൽക്കരണം ദുനിയാവിന്റെ വിഷയത്തിൽ നമുക്ക് തരിമ്പ് പോലുമില്ല, പക്ഷെ മതവിഷയത്തിലേക്ക് വരുമ്പോൾ നിസാരവൽക്കരണം ഇതാ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ആ വ്യാപകമാകൽ നമ്മെ നരകത്തിലേക്ക് പറഞ്ഞയക്കാൻ മാത്രം പോന്നതാണ് എന്ന് തിരിച്ചറിയണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ മറ്റൊരു ശ്രേഷ്ഠതയായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചതാണ്, നാളെ പരലോകത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കണമെങ്കിൽ അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖുൽതു യാ റസൂലല്ലാ, ഞാൻ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലേ, മൻ അസ്അദു നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ, ഖിയാമത്തു നാളിൽ റസൂലെ താങ്കളുടെ ശഫാഅത്ത് കൊണ്ട് സൗഭാഗ്യം ലഭിക്കുന്നത് ആർക്കായിരിക്കും? താങ്കളുടെ ശഫാഅത്ത് ലഭിക്കുന്ന സൗഭാഗ്യവാന്മാർ ആരാണ്, അല്ലെങ്കിൽ അത് ലഭിക്കുവാനുള്ള ഘടകം എന്താണ് എന്ന് ചോദിച്ചു. നമുക്കറിയാം ശഫാഅത്ത് ലഭിക്കാൻ നബിയോട് ചോദിക്കല്ല വേണ്ട, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ നബിയോട് നേർക്കുനേരെ ചോദിക്കുകയാണ്, അത് ശിർക്കാണ്. അത്തരം വരികൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക. അത്തരം വരികൾ അറിവില്ലായ്മ കൊണ്ടുപോലും വരാൻ പാടില്ലാത്തതാണ്. രണ്ടാമത്തെ അറിവ് ശഫാഅത്ത് ലഭിക്കാൻ ഈ പറയാൻ പോകുന്ന കാര്യത്തിന്റെ പുറമെയുള്ള ഒന്നെന്താണ്? ഇപ്പൊ നമ്മൾ ബാങ്ക് കേട്ടു, ആ ബാങ്കിന് ശേഷം ഒരു പ്രാർത്ഥനയുണ്ട് അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മുഅദ്ദിൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം, ഇബ്രാഹിമി സ്വലാത്ത് പൂർണ്ണമായിട്ട്. പിന്നെ അതിനുശേഷം അല്ലാഹുമ റബ്ബ ഹാദിഹി ദഅവതി താമ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ഇത് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥിക്കുന്നവന് ലഭിക്കുന്ന ഗുണം എന്താണ്? ഹലത് ലഹു ശഫാഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ ശഫാഅത്ത് അവന് ലഭിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് നടത്തി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള അനുവാദം കൊടുക്കുന്ന ജനവിഭാഗത്തിൽ ഈ പ്രാർത്ഥന കൃത്യമായി നിർവഹിക്കുന്നവരെ അല്ലാഹു എന്ത് ചെയ്യും? ഉൾപ്പെടുത്തും. അതിന് അല്ലാഹുവിനോട് ചോദിക്കണം, റസൂലിനോടല്ല ചോദിക്കേണ്ടത്. അശഫാഅത്തു ഹബലന ഫിൽ ഖിയാമത്തി മുസ്ബിഖ വാഹിലന ഇംബാഅ യാ സയ്യിദി ഖൈറ നബി എന്നൊക്കെ മൗലൂദ് കിതാബിൽ പാടി പറഞ്ഞ് ഈണത്തിൽ പോകുന്ന ആളുകൾ പച്ചയായ ശിർക്ക ചെയ്യുന്നത്. നബിയോട് ചോദിക്കണം, നബി എനിക്ക് തരണം, താങ്കൾ തന്നില്ലെങ്കിൽ എനിക്ക് കഷ്ടമാണ് വരാനുള്ളത്, പരലോകത്ത് ഞാൻ നഷ്ടത്തിൽപ്പെട്ടുപോകും എന്ന് ചോദിക്കും നബിയോടാണ്. അത് ശിർക്ക, നബിയോടല്ല ചോദിക്കേണ്ട, അള്ളാഹിനോട് ചോദിക്കണം. അപ്പൊ അതിന്റെ ബദലായി അള്ളാഹു തരും. റസൂലുള്ളാ നടത്തുന്ന ആ ശഫാഅത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും. കൂട്ടത്തിൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അബൂ ഹുറൈറ ഇത് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറയോട് പറഞ്ഞു, ലഖദ് ലനൻതു യാ അബാ ഹുറൈറ, അബാ ഹുറൈറ ഞാൻ വിചാരിച്ചത് അല്ലാ യസ്അലനി അൻ ഹാദൽ ഹദീസ് അഹദുൻ ഔലാ മിൻക, താങ്കളെക്കാൾ ഇത് ചോദിക്കാൻ അർഹതയുള്ള വേറെ ആരും ഇല്ല. താങ്കളായിരിക്കും ഇതെന്നോട് ചോദിക്കുക എന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? വിചാരിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലിമാ റഅയ്തു മിൻ ഹിർസിക അലൽ ഹദീസ്, ഹദീസിനോടുള്ള താങ്കളുടെ താല്പര്യം കാരണത്താൽ. ഓരോ ഹദീസ് കിട്ടാനും അബൂ ഹുറൈറയ്ക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നു. അത് കാരണം ഇത് എന്നോട് താങ്കളായിരിക്കും ചോദിക്കുക എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തെ ഒന്ന് പ്രശംസിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന അസ്അദ الناس ബിശഫാഅത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ ശഫാഅത്ത് കൊണ്ട് സൗഭാഗ്യം ലഭിക്കുന്ന ആളുകൾ ആരാണ്? മൻ ഖാല, പറഞ്ഞവരാണ്, ലാ ഇലാഹ ഇല്ലല്ലാ ഖാലിസൻ മിൻ ഖിബലി നഫ്സിഹി, ഹൃദയത്തിൽ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞവരാണ്, ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞവരാണ്. മറ്റു റിപ്പോർട്ടിൽ കാണാം, ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞ് ശിർക്ക് ചെയ്യാതെ മരിച്ചവർക്കാണ് എന്റെ ശഫാഅത്ത് ലഭിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ മറ്റൊരു ശ്രേഷ്ഠതയാണ് നാളെ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ശഫാഅത്ത് ലഭിക്കണമെങ്കിൽ അതും ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ നമുക്കറിയാം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ എന്നുള്ളത് ഒരു ദിവസം രാവിലെ ഒരു മുഅ്മിൻ 100 പ്രാവശ്യം പറയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ഈ ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ എന്നുള്ളത് ഒരു ദിവസം രാവിലെ 10 തവണ, അതുപോലെ വൈകുന്നേരം എന്ത് ചെയ്യണം? 10 തവണ പറയണം. ഫജർ കഴിഞ്ഞാലും അതുപോലെ മഗ്രിബ് കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്. അതിൽ യുഹി വ യുമീത്തു കൂട്ടിച്ചേർത്തിട്ടാണ് പറയാറുള്ളത്. അതല്ലാതെ രാവിലത്തെ ദിക്റിന്റെ കൂടെ 100 പറയുന്നതിന് പുറമെ 10 തവണ വീതം പറയുക. അതുപോലെ വൈകുന്നേരവും 10 തവണ പറയുക. രാവിലെ 10 തവണ പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാലഹ അസ്റ മറാത്തിൻ ഹൈന യുസ്ബിഹു, നേരം വെളുക്കുമ്പോൾ ആരെങ്കിലും ഇത് 10 തവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുത്തിബ ലഹു ബിഹ മിഅത്തു ഹസനത്തിൻ, അവന്റെ പേരിൽ 100 നന്മകൾ ചേർക്കപ്പെടും. വ മുഹിയ അൻഹു ബിഹ മിഅത്തു സയ്അത്തിൻ, 100 തിന്മകൾ അവനിൽ നിന്ന് മായ്ക്കപ്പെടും. വക്കാനത്തിൽ ലഹു അദല റഖബത്തിൻ, ഒരു അടിമയെ മോചിപ്പിച്ചതിന് തുല്യമായിരിക്കും അത്. വഹുഫില ബിഹ യൗമൈദിൻ ഹത്താ യുംസിയ, വൈകുന്നേരം വരെ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കും. വൈകുന്നേരം വരെ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വമൻ ഖാല മിസ്ല ദാലിക ഹീന യുംസി കാന ലഹു മിസ്ലു ദാലിക്, ആരെങ്കിലും വൈകുന്നേരം പറഞ്ഞാൽ നേരം വെളുക്കുന്നത് വരെയും അവൻ ഇപ്രകാരത്തിൽ ലഭിക്കും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇനി 100 തവണയാണ് പറയുന്നതെങ്കിൽ, ആരെങ്കിലും ഇത് 100 തവണ പറയുകയാണെങ്കിൽ, കാനത്ത് ലഹു അദല അശ്രി റിക്കാബിൻ, 10 അടിമകളെ മോചിപ്പിച്ചതിന് തുല്യമായിരിക്കും ഇത് എന്ന് നബി പറഞ്ഞു. മാത്രമല്ല വഖുതിബ ലഹു മിഅത്തു ഹസനത്തിൻ, 100 നന്മകൾ അവനു വേണ്ടി രേഖപ്പെടുത്തപ്പെടും. വമുഹിയത്ത് അൻഹു മിഅത്തു സയ്യഅത്തിൻ, 100 തിന്മകൾ അവനിൽ നിന്ന് മായ്ക്കപ്പെടും. വകാനത് ഹിർസൻ മിന ശൈത്താൻ, ശൈത്താനിൽ നിന്നുള്ളൊരു സംരക്ഷണമായിരിക്കും അത്. ശൈത്താനിന്റെ ഉപദ്രവം അവന് ആ പകലിൽ ഉണ്ടായിരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ذلك حتى يمسي, ഇത് വൈകുന്നേരമാകുന്നതുവരെ അവന് ലഭിക്കും. ഇതിൽ കൂടുതൽ ഒരാൾ ശ്രേഷ്ഠനാകണമെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ എണ്ണം നന്മകൾ ചെയ്താലാണ് ഈ 100 തവണ പറഞ്ഞവനേക്കാൾ ശ്രേഷ്ഠത ഒരാൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് വിശ്വാസികളെ, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ഈ പറഞ്ഞ ശ്രേഷ്ഠതകളും ഇനി അതല്ലാത്ത ശ്രേഷ്ഠതകളൊക്കെ മനസ്സിലാക്കി അത് ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോവുക. നബിയോട് ചോദിച്ചു, നബിയെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള അമലേതാണെന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞത്, നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് അല്ലെങ്കിൽ നീ മരിക്കുമ്പോൾ നിന്റെ ചുണ്ടും നാവുമൊക്കെ ദിക്റിനാൽ നനഞ്ഞവനായി മരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമല്. അങ്ങനെ ആ ദിക്ർ ഉച്ചരിച്ചുകൊണ്ട് തന്നെ ഈ ലോകത്തോട് വിട പറയാനുള്ള മഹാസൌഭാഗ്യം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ നിരൂപാധികം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ നമ്മൾ ദീന് യഥാവിധി പഠിക്കുക, അതിന്റെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കുക, അങ്ങനെ ആ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് പരലോക ജീവിതം ആരംഭിക്കാൻ അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.